2025 നവംബർ 5 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഹൃതിക് ഘടക് ജന്മശതാബ്ദി, മേഘം മൂടിയ നക്ഷത്രം, വിജയകൃഷ്ണൻ എഴുതുന്നു. ബംഗാളി സിനിമയിലെ ത്രിമൂർത്തികളായാണ് സതീജിത് റായ്, മൃണാൽസൻ, ഹൃതിക് ഘടക് എന്നിവരെ ചരിത്രകാരന്മാരും ചലച്ചിത്ര നിരൂപകരും രേഖപ്പെടുത്താറ്. എന്നാൽ മറ്റ് ഇരുവർക്കും ലഭിച്ച അംഗീകാരങ്ങളോ അവസരങ്ങളോ ജീവിതകാലത്ത് ഘടകിന് ലഭിക്കുകയുണ്ടായില്ല. ജീവിതശൈലിയിലും കാഴ്ചപ്പാടിലും ഒരൊറ്റയാനായി ഘടക് നിലനിന്നു. മൂന്നു പേരുടെയും രാഷ്ട്രീയ ബോധ്യങ്ങളിലുമുണ്ട് വലിയ അന്തരം. കക്ഷിബന്ധമില്ലാത്ത സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുകളായിരുന്നു റായിയുടേത്. എങ്കിലും അദ്ദേഹം സാമൂഹ്യ സമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരായ നിലപാടാണ് എക്കാലവും കൈക്കൊണ്ടിരുന്നത്. മൃണാൽസന്നാവട്ടെ പ്രകടമായും ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. ഒട്ടുകാലം തീവ്ര ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ പോലുമായി അദ്ദേഹം. CPMനോടൊപ്പം നിന്നിരുന്ന മൃണാൽ തന്നെ CPMനെതിരെ കൊടിപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഘടകിനും ഇടതുപക്ഷ മനസ്സായിരുന്നു എന്ന് പറയാം. എന്നാൽ അതൊരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയിട്ടില്ല. മാർക്സിസം പോലെ അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നു ഉപനിഷത്തുക്കളും. അതുകൊണ്ട് തന്നെ മറ്റിരുവരെയും കാൾ ആത്മീയതയുടെ ഒരു അന്തർധാരയും ഘടക് ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. മദ്യത്തിനും മാനസിക സംഘർഷങ്ങൾക്കും വഴിവിട്ട പ്രണയങ്ങളുടെ തകർച്ചയ്ക്കും കീഴടങ്ങി ജീവിതം ഹോമിച്ച പലരെയും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ കാണാം. PC ബൗറയെ പോലെ, ഗുരുദത്തിനെ പോലെ. എന്നാൽ മദ്യത്തോടൊപ്പം രാഷ്ട്രത്തിൻ്റെ പൂർവ്വകാല ദുരന്തങ്ങളും വിപ്ലവ സ്വപ്നങ്ങളും തകർച്ചയും വേട്ടയാടിയ ഒരു ചലച്ചിത്രകാരനെ ഇന്ത്യയിലുള്ളൂ. അത് ഹൃതിക് ഘടകാണ്. 1952 പൂർത്തിയാക്കിയ നാഗരിക് എന്ന ഘടകിൻ്റെ ചിത്രം അക്കാലത്ത് തന്നെ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ 1955 പുറത്തിറങ്ങിയ പതേർ പാഞ്ചാലിയിലൂടെ സത്യജിത് റായ് ലോക സിനിമയിൽ രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഘടക് ഇന്ത്യൻ സിനിമയുടെ പ്രതിപുരുഷനായി മാറുമായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. സത്യജിത് റായ് തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നിരീക്ഷണങ്ങളോട് യോജിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം പതേർ പാഞ്ചാലി നേടിയതുപോലെ അംഗീകാര മുദ്രകൾ നേടിയെടുക്കാൻ ഒരു ഘടക് ചിത്രത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. പിൽക്കാലത്ത് റായിയും സെന്നും പുറത്തിറക്കിയ ചിത്രങ്ങളൊക്കെ ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയും വിദേശ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നപ്പോഴും ആ പരിസരങ്ങളിലെല്ലാം ഘടക് ചിത്രങ്ങൾ ഉണ്ടായില്ലെന്ന് ഓർക്കുക. കാര്യമായ ഒരു ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കപ്പെട്ട ഏക ഘടക് ചിത്രം അജാന്ത്രിക് ആണ്. വെനീസ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഈ ചിത്രം സബ് ടൈറ്റിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടത്ര മനസ്സിലാക്കപ്പെടുകയോ ആസ്വദിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് വേണം കരുതാൻ. ഘടകിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചതായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് 3 ചിത്രങ്ങളായിരിക്കും: അജാന്ത്രിക്, സുവർണരേഖ, മേഘാദാക്കിയ താര. ഇവ ഏറ്റവുമധികം ജനപ്രിയം നേടിയത് മേഘാദാക്കിയ താര തന്നെയാണ്. മുസാഫറിൻ്റെയും മധുമതിയുടെയും തിരക്കഥാകൃത്തുക്കളായ ഘടകിൻ്റെ സംവിധായകൻ എന്ന നിലയിലും ജനപ്രിയ രചനയ്ക്കുള്ള കഴിവ് ബോധ്യപ്പെടുത്തുന്ന ചിത്രമാണിത്. വാസ്തവത്തിൽ ശക്തിപാദ രാജ്ഗുരു രചിച്ച നോവലിനെ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ട ഈ ചിത്രത്തിൻ്റെ കഥയിൽ മലയാളികൾക്ക് വലിയ പുതുമയൊന്നും തോന്നുകയില്ല. കാരണം ഇവിടെ പ്രദർശന വിജയം നേടിയ ഉദ്യോഗസ്ഥ, അധ്യാപിക തുടങ്ങിയ സിനിമകളിലെ കഥാവസ്തുവുമായി അസാധാരണ സാമ്യം പുലർത്തുന്ന ഒന്നാണ് ഇതിലെ കഥ. എന്നാൽ ആ കഥ ഘടകിൻ്റെ കയ്യിൽ അസാധാരണമായ ഒരു ചലച്ചിത്രമായി എപ്രകാരം മാറി എന്നത് അനുഭവവേദ്യമാണ്. അത്രമാത്രം വൈകാരികത നിറഞ്ഞ ഒരു കഥാവസ്തുവെ ഓരോ ഫ്രെയിമിലും വ്യത്യസ്തമാക്കുന്നതിൽ ഘടക് മികച്ച വിജയമാണ് നേടിയത്. എന്നാൽ ആ പ്രമേയമോ അതുപോലെയുള്ള പരിചരണ രീതിയോ പിന്നീട് ആവർത്തിക്കാൻ ഘടക് ഒട്ടും താല്പര്യപ്പെട്ടില്ല. ആവർത്തനത്തിൽ അഭിരമിക്കുന്ന ചലച്ചിത്രനായി ആയിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഹിറ്റ് സൃഷ്ടിക്കാൻ ഘടകിന് പിന്നെ ഒരിക്കലും സാധിച്ചതുമില്ല. നാടകമായിരുന്നുവല്ലോ ഘടകിൻ്റെ ഒന്നാമത്തെ തട്ടകം. തൻ്റെ നാടകാനുഭവങ്ങളുടെയും നാടക ദർശനങ്ങളെയും ഘടക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കോമൾ ഗന്ധാർ എന്ന ചിത്രങ്ങളിലാണ്. ഘടകിൻ്റെ വിഭജന ചിത്രത്രയത്തിൽ ഒന്നാണിത്. അങ്ങനെ നാടകാനുഭവങ്ങളുടെയും വിഭജന വേദനകളുടെയും ഒരു സംഗമവേദിയായി മാറുന്നു ഈ ചിത്രം. അതിനാൽ തന്നെ ഘടക് ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണിത്. ഘടകിനെ ഇഷ്ടപ്പെടുന്നവർ ചേർത്ത് പിടിക്കുന്ന ചിത്രമാണ് സുവർണരേഖ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ദുരന്ത നായകമാരിൽ ഒരാളാണ് ഇതിലെ സീത. സമകാലിക ഇന്ത്യയെ മുറിപ്പെടുത്തുന്ന നിരവധി പ്രശ്നങ്ങൾ സുവർണരേഖയിൽ നിഗൂഹനം ചെയ്തിരിക്കുന്നു. വിപുലമായ വ്യാഖ്യാനങ്ങൾക്ക് വകയുള്ള അപൂർവമായ ഒരു ചലച്ചിത്ര കൃതിയാണിത്. ബംഗ്ലാദേശ് ഉദയം കൊണ്ട വേളയിൽ ബംഗാളി സ്വത്വം തിരിച്ചുപിടിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളുടെ ഭാഗമായി പ്രശസ്തരായ ബംഗാളി സംവിധായകരെ കൊണ്ട് ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു നീക്കവുമുണ്ടായി. ആ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് തിദാശ് എക്തി നദീർ നാം. എന്നാൽ അതിൻ്റെ നിർമ്മിതി അദ്ദേഹത്തിന് ഒട്ടും തൃപ്തികരമായില്ല. ഘടക് ചിത്രങ്ങളുടെ സവിശേഷതകളെല്ലാം സമ്മേളിക്കുന്ന ചിത്രമാണ് തിദാശ് എക്തി നദീർ നാം. എന്നാൽ ഇതര ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഥാഗതിക്ക് ദൈർഘ്യവും സങ്കീർണതകളും ഏറും. മേഘാദാക്കേ താര, സുവർണരേഖ എന്നീ ചിത്രങ്ങളിലെ പോലെ സ്ത്രീ കഥാപാത്രത്തിനാണ് പ്രാമുഖ്യം. നമ്മുടെ നാട്ടിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ചിത്രമാണിത്. എന്നാൽ ഘടകിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അനിവാര്യമായാണ് ഈ ചിത്രം. ഹൃതിക് ഘടക് സ്വയം വെളിപ്പെടുത്തുന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത യുക്തി താക്കെ ഓർ ഗപ്പ. ഘടകിൻ്റെ പ്രതിരൂപമായി ഇതിലെ നായകനെ അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നു. കട്ടക്കിൻ്റെ ശക്തികൾ പോലെ തന്നെ ദൗർബല്യങ്ങളും മനസ്സിലാക്കാൻ ഈ ചിത്രം ഉതകും. താൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നാടക പ്രസ്ഥാനത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പുതിയ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അർപ്പിച്ചിരുന്ന പ്രതീക്ഷ അസ്ഥാനത്തായെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോഴുണ്ടായ നഷ്ടബോധം കടുത്ത മദ്യപാനത്തിലേക്കും മാനസിക താളപ്പിഴകളിലേക്കും അദ്ദേഹത്തെ നയിച്ചു. അകാലത്തുണ്ടായ തന്റെ മരണം പോലും തന്റെ അവസാന ചിത്രത്തിൽ അദ്ദേഹം പ്രവചിച്ചിരുന്നു. മറ്റു പല ഇടതുപക്ഷ ചലച്ചിത്രകാരന്മാരെ പോലെ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അന്വേഷണത്തിൽ നടക്കുന്നതും അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നതും പുരോഗമന വിരുദ്ധവുമാണ് കട്ടക് വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് അത്. അത്തരം സങ്കുചിത കാഴ്ചപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും കലയുടെ പ്രവിശാലമായ ഭൂമികയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കഴിഞ്ഞ ചലച്ചിത്രകാരനാണ് ഋത്വിക് കട്ടക്.